പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ കാലത്തെ പലസ്തീനായുടെ സവിശേഷതകൾ പഠന വിഷയമാക്കുകയാണ് നമ്മൾ ഈ പ്രഭാഷണ പരമ്പരയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പശ്ചാത്തലമാണ് നമ്മൾ ഇതുവരെ കണ്ടത്. റോമ ഭരണത്തിന് കീഴിൽ കഴിയുന്ന ഇസ്രായേൽ ജനം, റോമക്കാരുടെ ഭരണത്തോടുള്ള പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ ചർച്ചാവിഷയമാക്കാൻ തുടങ്ങി വെച്ചു. റോമക്കാർ വിദേശികളായതിനാൽ വിദേശികളുടെ ഭരണത്തെ പൊതുവെ വെറുപ്പോടെയും എതിർപ്പോടെയും മാത്രം വീക്ഷിച്ചിരുന്ന യഹൂദർക്ക് തീർച്ചയായും സ്വീകാര്യമായിരുന്നില്ല റോമൻ ഭരണം പൊതുവെ പറയുമ്പോൾ. എന്നാൽ തങ്ങളുടെ പ്രത്യേക സാഹചര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് അത് ആ ഭരണത്തെ അംഗീകരിക്കാനും അതിനോട് സഹകരിക്കാനും നിർബന്ധിതമായി തീർന്നു ഇസ്രായേലിൻ്റെ മതപരമായ നേതൃത്വം. സൻഹെദ്രിൻ എന്നറിയപ്പെടുന്ന ഉന്നത സമിതിയും ആ സമിതിയുടെ തലവനായ പ്രധാന പുരോഹിതനും റോമക്കാരോട് ഒത്തുചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കാൻ നിർബന്ധിതരായവരാണ്. റോമക്കാരാണ് പ്രധാന പുരോഹിതനെ നിശ്ചയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ റോമിൻ്റെ അംഗീകാരവും ആശീർവാദവും കൂടാതെ ആർക്കും പലസ്തീനായിൽ മതപരമായ കാര്യങ്ങളിലും ഭരണം നടത്താൻ സാധിക്കുമായിരുന്നില്ല. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ മാറ്റുക എന്നത് ഈ റോമൻ ഭരണാധികാരികളുടെ ഒരു പ്രത്യേകതയുമായിരുന്നു. അതിനാൽ റോമിനോട് ഒത്തുപോകുന്ന യഹൂദ നേതൃത്വമാണ് യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്നത്. യേശുവിൻ്റെ കാലത്ത് പ്രധാന പുരോഹിതനായിരുന്നത് കയ്യഫാസാണ്. പ്രധാന പുരോഹിതന്മാരെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പിന്നീട് കാണുന്നതായിരിക്കും മതപരമായ പശ്ചാത്തലത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ. പക്ഷേ കയ്യഫാസ് ദീർഘകാലം പലസ്തീനായിൽ പ്രധാന പുരോഹിതനായി വർത്തിച്ചു എന്ന് തന്നെ, അദ്ദേഹം പീലാത്തോസുമായി അഥവാ പ്രൊക്രേറ്റർമാരുമായി സഹകരിച്ചു പ്രവർത്തിച്ചു എന്നതിൻ്റെ വ്യക്തമായൊരടയാളമാണ്. ഇങ്ങനെ മതനേതൃത്വം അധിക പങ്കും റോമക്കാരോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നവരായിരുന്നു. മറ്റൊരു വിഭാഗമാണ് ഫരിസേയർ എന്നറിയപ്പെടുന്നവർ. അവരെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പിന്നീട് പഠിക്കുന്നതാണ്. ഫരിസേയർ സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ള, ജനങ്ങളുടെ ആദരവ് അർഹിക്കുന്ന, വിശുദ്ധരായി പരിഗണിക്കപ്പെട്ടിരുന്ന, നിയമാനുഷ്ഠാനങ്ങളോട് അങ്ങേയറ്റം താല്പര്യമുണ്ടായിരിക്കുകയും പ്രതിബദ്ധത കാണിക്കുകയും ചെയ്തിരുന്ന ഒരു വിഭാഗമാണ് 6000 വരുന്ന ഫരിസേയരുടെ സമൂഹം. റോമക്കാർക്ക് എതിരെ ശബ്ദമുയർത്തുമായിരുന്നില്ല. കുറേയെല്ലാം സഹകരിക്കും ഉള്ളുകൊണ്ട് റോമിനോട് താല്പര്യമില്ല എങ്കിലും. റോമക്കാരെ അംഗീകരിക്കുക, അവരോട് ക്രിയാത്മകമായി എതിർക്കാതിരിക്കുക, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഭാരവും ശിക്ഷയുമായി അതിനെ സ്വീകരിക്കുക എന്നൊരു നിലപാടാണ് പൊതുവെ ഫരിസേയരും സ്വീകരിച്ചിരുന്നത്. റോമക്കാരോട് ഏറ്റവും അടുത്തു സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു വിഭാഗമാണ് നമ്മൾ ചുങ്കക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചുങ്കക്കാർ ചുങ്കം പിരിക്കുന്നവരാണ്. അപ്പോൾ റോമക്കാരുടെ ഭരണത്തിൻ്റെ ഒരു മുഖ്യ ലക്ഷ്യം ഇപ്രകാരമുള്ള ചുങ്കം പിരിക്കലായിരുന്നു. അപ്പോൾ റോം നടത്തിക്കൊണ്ടിരുന്ന നികുതി പിരിവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഉപകാരപ്രദമാകും എന്ന് കരുതുന്നു. റോമ കീഴടക്കിയ, റോമിൻ്റെ ഭാഗമാക്കി മാറ്റിയ എല്ലാ ജനങ്ങളുടെയിൽ നിന്നും അവർ നികുതി പിരിച്ചിരുന്നു. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ കീഴടക്കുകയും അതിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും അതിനെ ഒരു കോളനിയാക്കുകയും ഒക്കെ ചെയ്യുന്നത് അവിടെ നിന്ന് കഴിയുന്നത്ര സമ്പത്ത് ഊറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണല്ലോ. അത് പുരാതന സാമ്രാജ്യങ്ങൾ മാത്രമല്ല, ഏറ്റവും ആധുനികമായ ഇന്നത്തെ സാമ്രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ്. ഗ്ലോബലൈസേഷനെന്നും പ്രൈവറ്റൈസേഷനെന്നും ലിബറലൈസേഷനെന്നുമൊക്കെ ആഗോളവൽക്കരണത്തിൻ്റെയും സ്വതന്ത്രവൽക്കരണത്തിൻ്റെയും ഒക്കെ പേരു പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നത് ശക്തമായ രാഷ്ട്രങ്ങൾ, ശക്തമായ അന്താരാഷ്ട്രീയ സംഘടനകൾ, അത്ര തന്നെ ശക്തമല്ലാത്ത ജനതകളെയും ജനപദങ്ങളെയും രാഷ്ട്രങ്ങളെയും ഒക്കെ ചൂഷണം ചെയ്യുന്നതാണെന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരമുള്ളൊരു കൊളോണിയൽ സംവിധാനമായിരുന്നു റോമക്കാരുടേത്. അവരുടെ മുഖ്യമായ ലക്ഷ്യം ആധിപത്യം സ്ഥാപിക്കുക, ആ ആധിപത്യത്തിലൂടെ തങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക, സാമ്പത്തികമായ നേട്ടം കൊയ്യുക എന്നതായിരുന്നു. അതിനുവേണ്ടി പലതരത്തിലുള്ള നികുതികൾ അവർ ഈടാക്കിയിരുന്നു. രണ്ടു തരത്തിലുള്ള നികുതികളാണ് റോമക്കാർ പൊതുവെ ഈടാക്കിയിരുന്നത്. നേരിട്ടുള്ള നികുതി, ഡയറക്റ്റ് ടാക്സ് എന്നും, നേരിട്ട് അത്ര തന്നെ നേരിട്ടല്ലാത്ത ഇൻഡയറക്റ്റ് ടാക്സ് എന്നും രണ്ടു തരത്തിൽ പറയാൻ സാധിക്കും. ആദ്യത്തേത് തന്നെ രണ്ട് വിധത്തിലുണ്ട് നേരിട്ടുള്ള നികുതി. ഒന്ന് നാടുമായി ബന്ധപ്പെട്ടതാണ്, ലാൻഡ് ടാക്സ്, ത്രിബൂത്തും സോളി എന്നാണ് ലത്തീനിൽ പറയുക. ഭൂമിയുടെ മേൽ നടപ്പിലാക്കുന്ന നികുതി, അത് ഓരോ രാജ്യത്തു നിന്നും എത്ര തുക കിട്ടണം എന്നവർ നിശ്ചയിക്കും. ആ നിശ്ചയിച്ച തുക കൊടുക്കാനായി, പിരിക്കാനായി റോമൻ ഭരണാധികാരികൾ മുൻകൈയെടുക്കുകയും ചെയ്യും. അത് രാജ്യവുമായി ബന്ധപ്പെട്ട്. രണ്ടാമത്തേത് ത്രിബൂത്തും കാപ്പിറ്റിസ് എന്ന് പറയും, തലവരി എന്ന് വേണമെങ്കിൽ പറയാം. പേഴ്സണൽ ടാക്സ് ഓ പോൾ ടാക്സ് എന്ന് പറയാറുണ്ട്. അത് വ്യക്തികൾ കൊടുക്കേണ്ട നികുതിയാണ്. ആ വ്യക്തികൾ 12 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള സകലരും, പുരുഷന്മാരും സ്ത്രീകളും അടിമകളും സ്വതന്ത്രരും എല്ലാവരും കൊടുക്കാൻ നിർബന്ധിതരാണ്. ഓരോ വ്യക്തിയും ഒരു നിശ്ചിത തുക ആണ്ടുതോറും റോമൻ ഖജനാവിലേക്ക് അടയ്ക്കണം. അതിൻ്റെ കൂടെ ആ വ്യക്തികളുടെ എല്ലാ സമ്പത്തിനും സ്വത്തിനും നികുതി കൊടുക്കേണ്ടതുണ്ട്. അത് കാർഷിക വരുമാനമാകാം, ഭൂമിയുടെ മേലുള്ള അധികാരമാകാം, കന്നുകാലികൾ, ആടുകൾ, വീട്, തൊഴിൽ, ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ എന്തെങ്കിലും വരുമാനം ഒരു വ്യക്തി ഉണ്ടാക്കുന്നു അതിൻ്റെ എല്ലാം ഒരു നിശ്ചിത വിഹിതം നികുതിയായി കൊടുക്കേണ്ടിയിരുന്നു. ഇത് രണ്ടും ഡയറക്റ്റ് ടാക്സ് എന്നറിയപ്പെടുന്നതാണ്. ഇതിൻ്റെ പുറമെയാണ് ഇൻഡയറക്റ്റ് ടാക്സേഷൻ. അതിന് അത് പലതരത്തിലാണ് പിരിക്കുക. കസ്റ്റംസ് എന്ന് പറയും, നമ്മളിന്ന് അറിയപ്പെടുന്ന ചുങ്കം. ഇപ്പോൾ സാധനങ്ങൾ ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് കടത്തിക്കൊണ്ട് പോവുക, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കടത്തിക്കൊണ്ട് പോകുമ്പോൾ കൊടുക്കേണ്ട ചുങ്കങ്ങൾ. അതുപോലെ തന്നെ റോഡ് ഉപയോഗിക്കുന്നതിന്, വഴി ഉപയോഗിക്കുന്നതിന് ആവശ്യമായ നികുതി, കടത്തുകൾ, അത് പുഴ കടക്കുന്നതാവാം, അതല്ലെങ്കിൽ കപ്പൽ മാർഗം യാത്ര ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ തോണിയിൽ ഗലീലി തടാകത്തിലൂടെ ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതാവാം. കടവുകളിൽ, തോണികളിൽ എല്ലാം ഇപ്രകാരമുള്ള പിരിവുണ്ടായിരുന്നു. പട്ടണങ്ങളിൽ പ്രവേശിക്കുകയും പട്ടണങ്ങളിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുമ്പോൾ പട്ടണങ്ങളിലേക്ക് കൊണ്ടുവരുന്ന വസ്തുക്കൾക്കും പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന വസ്തുക്കൾക്കും ചുങ്കം ഈടാക്കിയിരുന്നു. ഇങ്ങനെ പലതരത്തിൽ ഉള്ള നികുതികൾ, അത് കച്ചവടവുമായി ബന്ധപ്പെടുത്തിയും ഉണ്ടായിരുന്നു. ചന്തകൾക്ക് കൊടുക്കേണ്ട ടാക്സ്, ഓരോ കച്ചവടക്കാരനും കൊടുക്കേണ്ട ടാക്സ്, ഇതെല്ലാം കൂടി ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. ഇപ്രകാരമുള്ള നികുതി പിരിക്കാനായി ഉള്ള അവകാശം റോമക്കാർ ലേലം ചെയ്ത് കൊടുക്കുകയായിരുന്നു പതിവ്. ഇങ്ങനെ ഒരു പ്രദേശത്തെ മുഴുവനും നികുതി പിരിക്കാനുള്ള അവകാശം ലേലം ചെയ്തെടുക്കുന്ന വ്യക്തികളെയാണ് ചുങ്കക്കാരുടെ പ്രധാന്യം എന്ന് വിളിക്കുക. ഇങ്ങനൊരു വ്യക്തിയായിരുന്നു സഖേവൂസ്, ജെറിക്കോയിലെ സഖേവൂസ്. അതേസമയം ആ സഖേവൂസിനെ പോലുള്ള വലിയ പ്രധാനികളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ചുങ്കക്കാരുണ്ട്. അങ്ങനെ ഒരു ചുങ്കക്കാരനായിരുന്നു ലേവി അഥവാ മത്തായി. കഫർനാമിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വാസസ്ഥലം, അദ്ദേഹത്തിൻ്റെ ഓഫീസ്. അത് കടത്തുമായി ബന്ധപ്പെട്ടതാണ്. കഫർനാമം നമുക്കറിയാം, ഗലീലി തടാകത്തിൻ്റെ അടുത്തുള്ളൊരു പട്ടണം, ഒരു തുറമുഖ നഗരമാണ്, ചെറിയൊരു പട്ടണം. അവിടെ വസ്തുവകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിക്കൊണ്ട് പോകുമ്പോൾ ചുങ്കം പിരിക്കാനിരിക്കുന്ന വ്യക്തിയാണ് മത്തായി. ഇങ്ങനെ പലതരത്തിലുള്ള നികുതികൾ എല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ഒരു വ്യക്തിയുടെ വരുമാനത്തിൻ്റെ 30 മുതൽ 40% വരെ റോമക്കാർക്ക് നികുതിയായി കൊടുക്കേണ്ടി വന്നു. ഈ നികുതി ഈടാക്കൽ പലപ്പോഴും നിശ്ചിത തുകയേക്കാൾ കൂടുതൽ വരികയും ചെയ്യും. ഓരോ വ്യക്തിയുടെയും വരുമാനത്തെക്കുറിച്ചുള്ള അസസ്മെൻ്റ് നടത്തുമ്പോൾ, വിലയിരുത്തുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ വരുമാനം കാണിച്ചു എന്ന് വരും. വരുമാനം കുറച്ച് കാണിക്കാൻ വേണ്ടി കൈക്കൂലി കൊടുത്തു എന്ന് വരും. അതുപോലെ തന്നെ ലേലം വിളിച്ച് എടുക്കുന്ന, നികുതി പിരിക്കാനുള്ള അവകാശം ലേലം ചെയ്തെടുക്കുന്ന വ്യക്തികൾ തങ്ങൾ റോമൻ ഖജനാവിലേക്ക് അടയ്ക്കേണ്ട തുകയിൽ എത്രയോ ഇരട്ടി അവർ പിടിച്ചെടുത്തു എന്ന് വരും. എടുക്കാവുന്ന തുകയ്ക്കൊരു പരിധിയുണ്ടായിരുന്നു, പക്ഷേ പലപ്പോഴും ആ പരിധികൾക്കും അപ്പുറത്തായിരുന്നു ചുങ്കക്കാർ നികുതി പിരിച്ചിരുന്നത്. അതുകൊണ്ടാണ് സ്നാപയോഹന്നാൻ്റെ അടുക്കിലേക്ക് ചുങ്കക്കാർ വന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പറയുക, നിശ്ചയിച്ചിരിക്കുന്നതിൽ കൂടുതൽ നിങ്ങൾ ഈടാക്കരുത്, ചുങ്കവും നികുതിയും കൊടുക്കണം, പക്ഷേ നിശ്ചയിച്ചിരിക്കുന്നതിൽ കൂടുതൽ ഈടാക്കരുത് എന്ന് സ്നാപയോഹന്നാൻ ചുങ്കക്കാർക്ക് താക്കീത് കൊടുക്കാനുള്ള കാരണം ഇതായിരുന്നു. ഇപ്രകാരമുള്ള നികുതി പിരിവ് യഹൂദർക്ക് രണ്ട് തരത്തിൽ പ്രശ്നമായി. ഒന്ന്, വലിയ തുക നികുതി കൊടുക്കുന്നത് അവരെ സാമ്പത്തികമായി തളർത്തിയിരുന്നു. രണ്ടാമത്തേത്, ഈ നികുതി മുഴുവനും പോകുന്നത് വിദേശ ഖജനാവിലേക്കാണ്. സ്വദേശികളുടെ നികുതി വേറെ, അത് നമ്മൾ പിന്നീട് കാണുന്നതായിരിക്കും. സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ റോമിന് കൊടുക്കേണ്ട നികുതിയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുക. ഇങ്ങനെ നികുതി പിരിവിലൂടെ ജനങ്ങൾക്ക് താങ്ങാനാവാത്തൊരു ഭാരമായി മാറി റോമൻ ഭരണം. അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് റോമക്കാരോട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നു ഇല്ല എന്ന് മാത്രമല്ല, അവർ വെറുക്കുകയും ചെയ്തിരുന്നു. കാരണം നികുതിയുടെ ഭാരം അവരാണ് താങ്ങേണ്ടിയിരുന്നത്. ഇതോടൊപ്പം എന്നും യഹൂദർക്ക് ഒരു അവഹേളനവും ഭീഷണിയുമായി കഴിഞ്ഞിരുന്നു റോമൻ പട്ടാളത്തിൻ്റെ സാന്നിധ്യം. റോമൻ ലീജിയൻ ഇസ്രായേലിൽ താവളമടിച്ചിരുന്നില്ല, പക്ഷേ ഒരു റോമൻ കൊഹോർട്ട്, ഏതാണ്ട് 1000 പടയാളികൾ ഉൾക്കൊള്ളുന്ന ഒരു സേനാവിഭാഗം ജെറൂസലമിലെ അന്തോണിയ കോട്ടയിൽ സ്ഥിരവാസമുണ്ടായിരുന്നു. ശതാധിപന്റെ കീഴിലുള്ള ഒരു ചെറിയ സംഘം, 60 മുതൽ 100 വരെയുള്ള സംഘമോ അല്ലെങ്കിൽ ദശാധിപൻ ദെക്കൂരിയോ എന്ന് പറയുന്ന ദശാധിപന്റെ കീഴിലുള്ള 10 പേരടങ്ങുന്ന ചെറിയ പട്ടാളമോ ഒക്കെ ഈ രാജ്യത്തൂടെ പലപ്പോഴും മാർച്ച് ചെയ്യുമായിരുന്നു. അതിനു പുറമെ ചെറിയ ചെറിയ സേനാവിഭാഗങ്ങൾ പലസ്തീനായുടെ പല പട്ടണങ്ങളിലും വാസം ഉറപ്പിച്ചിരുന്നു, നികുതി പിരിവ് ഉറപ്പുവരുത്താനും ക്രമസമാധാന നില പാലിക്കാനും. അതുകൊണ്ട് റോമൻ സൈന്യത്തിൻ്റെ സാന്നിധ്യം പലസ്തീനായിൽ എല്ലായിടത്തും കാണാമായിരുന്നു. ഈ വിദേശ സൈന്യത്തിൻ്റെ സാന്നിധ്യം തന്നെ അവർക്ക് അരോചകമായിരുന്നു, അതിനോട് എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ എതിർപ്പ് ഉള്ളിലൊതുക്കുകയല്ലാതെ പുറമെ പ്രകടിപ്പിക്കാൻ അധികമാരും ധൈര്യപ്പെട്ടില്ല. പക്ഷേ ഈ എതിർപ്പ് മുഴുവൻ ഏറ്റുവാങ്ങി അതിന് ഒരു ബാഹ്യരൂപം കൊടുത്ത് ഒരു ഗ്വറില്ല ഒളിപ്പോർ സംഘടനയായി രൂപപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി പലസ്തീനായിൽ. അത് 7-6 സംഭവിച്ചത്. റോമക്കാർ ഒരു പ്രദേശം കീഴടക്കി തങ്ങളുടെ പ്രവിശ്യയുടെ ഭാഗമാക്കുമ്പോൾ ആദ്യമേ ചെയ്യുന്നത് ആ പ്രദേശത്ത് എന്തുമാത്രം ആളുകളുണ്ട് എന്ന് ഒന്ന് തിട്ടപ്പെടുത്തുകയാണ്. നികുതി പിരിക്കാനും അതുപോലെ തന്നെ പട്ടാള സേവനത്തിന് ആളുകൾ എടുക്കാനും വേണ്ടി എണ്ണം നിശ്ചയിക്കുക ആവശ്യമായിരുന്നു. ഇസ്രായേൽക്കാരിൽ നിന്ന് നിർബന്ധിത പട്ടാള സേവനം ഇല്ലായിരുന്നെങ്കിലും നികുതി പിരിവ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇസ്രായേലിൽ നടത്തി ഇപ്രകാരമുള്ള ഒരു ജനസംഖ്യാ കണക്കെടുക്കൽ. ആ ജനസംഖ്യാ കണക്കെടുക്കൽ 7-6 സംഭവിച്ചു എന്നാണ് ചരിത്രകാരന്മാർ പറയുക. ആ ജനസംഖ്യാ കണക്കെടുക്കലുമായി ബന്ധപ്പെടുത്തി 7-6 വലിയൊരു കലാപമുണ്ടായി. ഗലീലയുടെ തലസ്ഥാനമായിരുന്ന സെഫോറിസ് BC 4 ഹെറോദസ് അന്തിപ്പാസ് അവിടെ ഭരണമേറ്റെടുത്തത്. പക്ഷേ ഹെറോദസിൻ്റെ അന്തിപ്പാസിൻ്റെ കീഴിലും അർക്കലാവോസിൻ്റെ കീഴിലും ഉണ്ടായിരുന്ന പലസ്തീന മൊത്തം റോമിൻ്റെ ഭാഗമായതുകൊണ്ട് ആ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളുടെയും കണക്കെടുക്കാൻ റോമക്കാർ നിശ്ചയിച്ചതിനാൽ പലസ്തീനയിലും ഗലീലയിലും പ്രത്യേകിച്ചും ഇപ്രകാരമുള്ള കണക്കെടുപ്പ് നടന്നു. ആ കണക്കെടുപ്പിനോട് ബന്ധപ്പെടുത്തിയാണ് ഗലീലിക്കാരനായ യൂദാസ് എന്നൊരു വ്യക്തിയുടെ നേതൃത്വത്തിൽ റോമാക്കാർക്കെതിരെ കലാപം പൊട്ടി പുറപ്പെട്ടത്. 200 മുമ്പ് യൂദാസ് മക്കബിയൂസിൻ്റെ കാലത്തുണ്ടായതുപോലെ ഒരു കലാപമായിരിക്കും ഇത്. റോമക്കാരെ നാട്ടിൽ നിന്ന് പുറന്തള്ളുക, അന്ത്യോക്കസ് 4 സിറിയൻ സൈന്യത്തെ പലസ്തീനായിൽ നിന്ന് യൂദാസ് മക്കബിയൂസ് പുറന്തള്ളിയതുപോലെ ഗലീലയിൽ നിന്നും പലസ്തീനായിൽ നിന്നും മൊത്തമായും റോമക്കാരെ പുറന്തള്ളണമെന്ന ഉദ്ദേശത്തോടുകൂടി ഗലീലിയക്കാരനായ യൂദാസ് എന്നൊരു വ്യക്തി രംഗത്ത് വന്നു. സെഫോറിസിലെ ആയുധശാല കൊള്ളയടിച്ചുകൊണ്ടായിരുന്നു ഒളിപ്പോര് ആരംഭിച്ചത്. പക്ഷേ അധികം താമസിയാതെ ഹെറോദേസിൻ്റെ സൈന്യത്തിന് റോമക്കാരുടെ തുണയും കിട്ടി. ഗലീലിയക്കാരൻ യൂദാസിനെ പിടികൂടി കുരിശിത്തറച്ചു കൊന്നു. അതോടുകൂടി തൽക്കാലത്തേക്ക് ആ ഒളിപ്പോർ സംഘം കെട്ടടങ്ങിയിരുന്നു. പക്ഷേ ചാരം മൂടിക്കിടന്ന കനൽ പോലെയായിരുന്നു അത്. പൊതുവെ പ്രകടമായില്ല എങ്കിലും ഉള്ളിൽ ജനരോഷം പുകഞ്ഞു നീറിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ യേശുവിൻ്റെ കാലമായപ്പോഴേക്കും ഈ ഒളിപ്പോർ സംഘടന ഗലീലയിൽ മിക്കവാറും എല്ലായിടത്തും താവളം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അനേകായിരങ്ങൾ ഈ സംഘടനയോട് ആഭിമുഖ്യം പുലർത്തുന്നവരായിരുന്നു. തീവ്രവാദികൾ എന്നാണ് അവരറിയപ്പെടുക, സെലറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇപ്രകാരമുള്ള തീവ്രവാദി സംഘടനയിൽപ്പെട്ട ഒരാളെങ്കിലും യേശുവിൻ്റെ ശിഷ്യ സമൂഹത്തിലും വന്നെത്തിയെന്ന് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 12 അപ്പസ്തോൽമാരുടെ പേരുവിവരം രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ ലൂക്കാ സുവിശേഷകൻ 6:15 വാക്യത്തിൽ പ്രകാരം പറയും, തീവ്രവാദിയായി അറിയപ്പെട്ടിരുന്ന ഷിമയോൻ ആ 12 പേരിൽ ഒരുവനായിരുന്നു. തീവ്രവാദിയായ ഷിമയോൻ, ഈ തീവ്രവാദിയായ ഷിമയോൻ തന്നെയാണ് മത്തായി എഴുതിയ സുവിശേഷം 10:4 വാക്യത്തിലും മർക്കോസ് എഴുതിയ സുവിശേഷം 3:4 പതിനെട്ടാമത്തെ വാക്യത്തിലും കാനാൻകാരനായ ഷിമിയോൻ എന്ന് അറിയപ്പെടുന്നത്. കാനാൻകാരൻ എന്നത് വാസ്തവത്തിൽ കാനാൻ എന്ന ദേശത്തു നിന്നുള്ളവനേക്കാൾ കൂടുതൽ തീവ്രവാദി എന്ന അർത്ഥമുള്ള ഒരു അരമായ വാക്കിൽ നിന്ന് വന്നതാണ്. അപ്പോൾ 12 പേരിൽ ഒരുവനെങ്കിലും ഈ തീവ്രവാദി സംഘടനയിൽപ്പെട്ടവനായിരുന്നു. അപ്പോൾ യേശു വളർന്നത്, ജീവിച്ചത്, അവസാനം മരിച്ചത് ഈ തീവ്രവാദി സംഘങ്ങൾ വളർന്നു വന്ന ആ പശ്ചാത്തലത്തിലാണ്. യേശുവിന് എതിരെ കൊണ്ടുവന്ന ആരോപണം നമുക്കറിയാം. യഹൂദരുടെ രാജാവ് എന്നുള്ള നസ്രായനായ യേശു, ജീസസ് ഓഫ് നാസറത്ത്, കിങ് ഓഫ് ദ ജ്യൂസ്, ഈ ഒരു ആരോപണമാണ്. നസ്രത്തിൽ നിന്നുള്ള യേശു യഹൂദ രാജാവാണെന്ന് സ്വയം അവകാശപ്പെട്ടു എന്ന പേരിലാണ് യേശുവിനെ കുരിശിൽ തറച്ചു കൊല്ലുക. അപ്പോഴ് പലസ്തീനായിൽ റോമൻ ഭരണത്തിനെതിരെ അതിശക്തമായി തിരിച്ചടിക്കാൻ, റോമക്കാരെ പുറന്തള്ളാൻ ഒരുങ്ങിക്കൊണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു തീവ്രവാദി സംഘടനകൾ. യേശുവിനെ അപ്രകാരം ഒരു തീവ്രവാദിയായിട്ടാണ് പീലാത്തോസ് കാണുന്നത്. അതുകൊണ്ടാണ് രണ്ട് തീവ്രവാദികളുടെ മധ്യേ കള്ളന്മാരെന്ന് പറയുന്നെങ്കിലും അവരും തീവ്രവാദി സംഘടനയിൽപ്പെട്ടവരാണെന്ന് വേണം ഊഹിക്കാൻ. രാജാവെന്ന് അവകാശപ്പെട്ടവനായി യേശുവിനെ കുരിശിൽ തറച്ചു കൊല്ലുക. ഇപ്പോൾ യേശുവിൻ്റെ നിലപാടെന്തായിരുന്നു ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ? നമ്മളത് സാവകാശം കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും യേശുവിനെ കുരിശു തറച്ചു കൊന്നത് ഒരു കലാപകാരി എന്ന മുദ്രകുത്തിയാണ്. യേശുവിൻ്റെ പ്രബോധനത്തിൽ, യേശുവിൻ്റെ ജീവിതത്തിൽ ഈ ആരോപണത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ, സ്ഥാനമുണ്ടോ? സുവിശേഷം വായിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ്. യേശു ഒരിക്കലും ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്തില്ല എന്ന് നമുക്കറിയാം. വാളെടുക്കുന്നവൻ വാളാൽ മരിക്കുമെന്നും വാളെടുത്തവനോട് അത് ഉറയിലിടുക എന്നുമാണ് യേശു ആവശ്യപ്പെട്ടത്. പക്ഷേ യേശു വിഭാവനം ചെയ്തതിനപ്പുറത്ത്, ആവശ്യപ്പെട്ടതിനപ്പുറത്ത് ഗലീലയിലുണ്ടായിരുന്ന കലാപകാരികൾ മുന്നോട്ട് പോയി. യേശുവിൻ്റെ ആശയം സ്വീകരിക്കാതെ അവസാനം റോമിനെതിരെയുള്ള യുദ്ധം തന്നെ അവർ നയിക്കുകയും ചെയ്തു. അതിന് റോമൻ പ്രോക്യുറേറ്റർമാരുടെ ഭരണവും അവരുടെ ക്രൂരതയും വലിയ ഒരളവിൽ കാരണമാവുകയും ചെയ്തു. പീലാത്തോസ് ക്രൂരനായിരുന്നു. പക്ഷേ പീലാത്തോസിന് ശേഷം വന്ന ഭരണാധിപന്മാർ കൂടുതൽ ദുഷ്ടന്മാരും ക്രൂരന്മാരും അതുപോലെ തന്നെ സ്വാർത്ഥമോഹികളും ധനമോഹികളുമായിരുന്നു. ഇതിൻ്റെ പേരിൽ റോമിനെതിരെയുള്ള ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന അസ്വസ്ഥത വർദ്ധിച്ചു. അതവസാനം ഒരു വലിയ യുദ്ധമായി പൊട്ടിപ്പുറപ്പെട്ടു AD 66. പെട്ടെന്ന് പലസ്തീനയിലുണ്ടായിരുന്ന റോമക്കാരെ തുരത്താനായിട്ട് ഇസ്രായേൽക്കാർക്ക് സാധിച്ചു. കാരണം റോമൻ സൈന്യം വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്തോണിയ കോട്ടയിലുണ്ടായിരുന്ന റോമക്കാരൊഴികെ ബാക്കി ആരും പലസ്തീന ഇല്ലാണ്ടായി. ഒന്നുകിൽ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ നാടുവിടേണ്ടി വന്നു. പക്ഷേ സാവകാശമാണ് റോമൻ തിരിച്ചടിക്കുന്നത്. 66 അവസാനത്തോടുകൂടി വെസ്പാസിയാൻ രംഗത്തു വന്നു. യുദ്ധമുണ്ടായി, 4 കൊല്ലം ദീർഘിച്ചു. ആ യുദ്ധത്തിനിടയിലാണ് വെസ്പസിയാൻ റോമിൽ ചക്രവർത്തിയായി അവരോധിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മകനായ ടൈറ്റസിനെ ജെറൂസലത്തിൻ്റെ ഉപരോധം ഏൽപ്പിച്ചതിന് ശേഷം വെസ്പസിയാൻ റോമിലേക്ക് പോയി. AD 70 ടൈറ്റസിൻ്റെ സൈന്യം ജെറൂസലം പട്ടണത്തിനുള്ളിൽ പ്രവേശിച്ചു. മതിലുകൾ ഇടിച്ചു നിരത്തി ദേവാലയത്തിന് തീവെച്ചു, അഗ്നിക്കരയാക്കി പട്ടണം മുഴുവൻ. അതുകൊണ്ട് തീർന്നില്ല. കുറേ പേരുടെ ചെറുത്തുനിൽപ്പ് ചാവുകടലിൻ്റെ തീരത്തേക്ക് മാറി. ഹെറോദേസ് മഹാരാജാവ് പണിയിച്ച പല കോട്ടകളിലും അവർ ചെറുത്തുനിൽപ്പുണ്ടായിരുന്നു. ഖുമ്രാൻ പ്രദേശത്തുണ്ടായിരുന്നു. അവസാനത്തെ യുദ്ധം മസാദ കോട്ടയിലാണ്. ചാവുകടലിൻ്റെ തീരത്ത് ഹെറോദേസ് പണിയിച്ച മസാദ കോട്ടയിലാണ് അവസാനത്തെ യുദ്ധമുണ്ടാവുക. 74 അതും കീഴടങ്ങി. പക്ഷേ അവിടെ കൊണ്ടൊരു പാഠം പഠിച്ചില്ല. AD 132 വീണ്ടും ബാർക്കോക്കുബ എന്ന് പറഞ്ഞ ഒരു യഹൂദ റബ്ബിയുടെ നേതൃത്വത്തിൽ യഹൂദർ റോമിനെതിരെ യുദ്ധം നടത്തി. പക്ഷേ 3 വർഷം കൊണ്ട് ഹദ്രിയാൻ്റെ സൈന്യം ആ ചെറുത്തുനിൽപ്പിനെ അവസാനിപ്പിച്ചു. അങ്ങനെ ജെറൂസലം റോമക്കാരുടെ ഒരു പുതിയ പട്ടണമായി മാറി. ജെറൂസലം ദേവാലയം സ്ഥിതി ചെയ്തിരുന്നിടത്ത് ജൂപ്പിറ്ററിൻ്റെ ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ടു. അങ്ങനെ രാഷ്ട്രീയമായ ചെറുത്തുനിൽപ്പ് യുദ്ധം അവസാനം കൊണ്ട് ചെന്നെത്തിക്കുന്നത് വലിയ പാരതന്ത്രത്തിലാണ്. 10,000 യഹൂദ് നാടുകടത്തപ്പെട്ടു. അടിമകളായി റോമാ സാമ്രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ചന്തകളിൽ ലേലം ചെയ്ത് വിൽക്കപ്പെട്ടു. ഇങ്ങനെയാണ് രാഷ്ട്രീയ പശ്ചാത്തലം അവസാനിക്കുക. ഈ വലിയ പ്രക്രിയകളുടെ മധ്യത്തിലാണ്, വലിയ കലാപങ്ങളുടെ തുടക്കത്തിലാണ് യേശുവിൻ്റെ വരവും യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ അരങ്ങേറിയത്. നമുക്ക് തുടർന്ന് പലസ്തീനായുടെ സാമ്പത്തിക പശ്ചാത്തലം അവഗ്രഹിക്കാം. അത് അടുത്ത സെഷനിലായിരിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. കർത്താവായ യേശുവേ, അങ്ങ് ജീവിച്ച രാഷ്ട്രീയ പശ്ചാത്തലം മനസ്സിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയായിരുന്നു. വാളെടുക്കുന്നവൻ വാളാൽ മരിക്കുമെന്നും വാളുറയിലിടുകയാണ് ആവശ്യമെന്നും ഒരുചകിടത്തടിക്കുന്നവൻ മറിഞ്ഞുകടുകൂടി കാണിച്ചു കൊടുക്കണമെന്നും അവർ ഞങ്ങളെ പഠിപ്പിച്ചു. എല്ലാവരെയും സഹോദരങ്ങളായി കാണാൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കാൻ, അധിക്ഷേപിക്കുന്നവരെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടുന്ന് ഞങ്ങളോട് ആഹ്വാനം ചെയ്തു. കർത്താവായ യേശുവേ, അങ്ങയുടെ പ്രബോധനം ഏതു ജീവിത സാഹചര്യത്തിലും ചരിത്രത്തിൻ്റെ ഏത് ഘട്ടത്തിലും പ്രസക്തമാണ്, പ്രായോഗികമാണ്, ആവശ്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങയുടെ ഹിതം, അങ്ങയുടെ പ്രബോധനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള കൃപ നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.